You're with SBS Radio. Find more great stories in your language at sbs.com.au.
പ്രിയമുള്ള ശ്രോതാക്കളെ, കേരളത്തിൽ വീണ്ടും നിപ്പ വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ രണ്ടു ദിവസമായി ആശങ്കകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള രക്തപരിശോധനാ സാമ്പിളിൻ്റെ ഫലം കിട്ടിയതിനു ശേഷം ഇന്ന് മാത്രമാണിപ്പോൾ സംസ്ഥാന ആരോഗ്യവകുപ്പ് നിപ്പ വൈറസ് ബാധ സ്ഥിരീകരിച്ചു എന്ന കാര്യം അറിയിച്ചിരിക്കുന്നത്. എറണാകുളത്താണ് ഈ ഒരു വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്, വൈറസ് ബാധയുണ്ടായ ഒരാളെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആശങ്കകൾ വേണ്ടതില്ല, ജാഗ്രത പാലിച്ചാൽ മതി എന്നാണ് സംസ്ഥാന ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത്, ആരോഗ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരും ഇതിനുവേണ്ടിയുള്ള സഹായങ്ങൾ, എല്ലാ തരത്തിലുള്ള സഹായങ്ങളും നൽകുമെന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട്. മാത്രമല്ല ഓസ്ട്രേലിയയിൽ നിന്നുള്ള മരുന്ന് ഇതിനായി എത്തിക്കുമെന്ന കാര്യവും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ വിശദാംശങ്ങളുമായി എ എൻ കുമാരമംഗലം കേരളത്തിൽ നിന്ന് ചേരുകയാണ്. കുമാരമംഗലം, കഴിഞ്ഞ രണ്ട് ദിവസമായി ചില ആശങ്കകൾ ഉണ്ടായിരുന്നു, സൂചനകൾ ഉണ്ടായിരുന്നു നിപ വൈറസ് ബാധയാണെന്ന്. പക്ഷേ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു, ആശങ്ക വേണ്ട എന്നാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുന്നത്. എന്താണ് സംസ്ഥാനത്തെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം?
ബിജു, കഴിഞ്ഞ കൊല്ലം ഏതാണ്ട് ഈ സമയത്ത് തന്നെയാണ് ഈ നിപ വൈറസ് ബാധ കേരളത്തിലുണ്ടായത്. കോഴിക്കോട് വളരെയധികം വലിയൊരു ആശങ്കയിൽ ആഴ്ത്തിയായിരുന്നു നിപ്പ വൈറസിന്റെ ഒരു പടർന്നു പിടിച്ചത്. ആ സമയത്തുണ്ടായിരുന്ന ആശയക്കുഴപ്പത്തിന്റെ അത്തരം ഒരു ആശയക്കുഴപ്പമല്ല ഇത്തവണ ഉള്ളത്. ഈ രോഗത്തെ പ്രതിരോധിച്ച് പരിചയമുള്ള ഒരു കൂട്ടം ഡോക്ടർമാരും ആരോഗ്യവകുപ്പ് അധികൃതരും കൂടിയാണ് ഈ പുള്ളിക്കാര്യം കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വടക്കൻ പറവൂരിലുണ്ടായിരുന്ന ഈ യുവാവിനെ ആശുപത്രിയിൽ കൊണ്ടുവന്ന് ആദ്യ പരിശോധനയിൽ തന്നെ ഇതിൽ നിപ്പ സംശയമുണ്ടെന്ന് തോന്നിയപ്പോൾ ആദ്യം മണിപ്പാലിലേക്കും പിന്നീട് പൂനെയിലെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയക്കുകയും ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർമാർ അപ്പോൾ തന്നെ ഈ വിവരം സംസ്ഥാന ആരോഗ്യവകുപ്പിനെ അറിയിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള ഡോക്ടർ അനൂപ്, അദ്ദേഹമാണ് ആദ്യം നിപ്പ വൈറസ് ആദ്യത്തെ ഒരു സംശയം തന്നെ പറഞ്ഞത്, അദ്ദേഹത്തെയും അറിയിച്ചു. തുടർന്ന് എല്ലാം വളരെ വളരെ സുവ്യക്തമായിട്ടുള്ള ഒരു നിലപാടാണ് സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഉടൻ തന്നെ ഈ രോഗിയെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റി 24 മണിക്കൂറിനുള്ളിൽ തന്നെ എറണാകുളം ജില്ലയിലെ 2 പ്രധാന ആശുപത്രികളിൽ ഐസൊലേഷൻ വാർഡ് നടത്തി. എറണാകുളത്തെ മെഡിക്കൽ കോളേജിൽ ഒരു ഒരു കെട്ടിടം തന്നെ ഒഴിപ്പിച്ചാണ് ഐസൊലേഷൻ വാർഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന്റെ കാരണം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധനകളും മറ്റും നടത്തി. യുവാവ് നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന ഈ അസുഖം പനി വരുന്നതിന് 14 ദിവസം മുമ്പ് താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് തൊടുപുഴയ്ക്കടുത്തുള്ള ഒരു സ്ഥലത്താണ്. ആ സ്ഥലത്തും ഉൾപ്പെടെ ഈ പരിശോധനകളും മറ്റും കാര്യങ്ങളുമായി നടത്തുകയും ചെയ്തു. ഇത്തരത്തിൽ ജനങ്ങളെ ഭയപ്പെടുത്താതെ ഈ നിപ്പ വൈറസ് ബാധയെ പ്രതിരോധിച്ച് ജയിച്ച ഒരു സംസ്ഥാനം എന്നതിൽ ആ ഒരു ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാനാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട നിരവധി മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും എല്ലാം സംസ്ഥാന സർക്കാർ നൽകുന്നുണ്ട്. ആശങ്ക വേണ്ട, പരിഭ്രമിക്കരുത് എന്ന സന്ദേശം തന്നെയാണ് വളരെ വ്യക്തമായി സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പും മുന്നോട്ട് വയ്ക്കുന്നത്. ബിജു
കുമാരമംഗലം, തൊടുപുഴയിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ തൊടുപുഴയായിരുന്നു ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥലം എന്നിപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ മനസ്സിലാക്കുന്നത് താങ്കളുടെ സ്ഥലവും വീടും തൊടുപുഴയിലാണ്, ആ പ്രദേശത്തും ഐസൊലേഷൻ വാർഡുകളും നിരീക്ഷണങ്ങളും എല്ലാം ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഒരു സാഹചര്യം? അവിടെ ജനങ്ങൾക്ക് ആശങ്കയുണ്ടോ? ഒരു ഗ്രൗണ്ട് റിപ്പോർട്ട് എന്ന രീതിയിൽ നൽകാൻ കഴിയുന്ന എന്താണ്?
ബിജു, ഈ പറഞ്ഞ ഈ യുവാവ് താമസിച്ചു എന്ന് പറയുന്ന സ്ഥലം എന്റെ വീടിന്റെ അടുത്ത് നിന്നും വളരെ അടുത്താണ്. ഒരു 500 മീറ്ററോ 600 മീറ്ററോ മാത്രം ഉള്ള ഒരു സ്ഥലമാണ്. കുമാരമംഗലം എന്ന് പറയുന്ന പഞ്ചായത്തിൽ തന്നെയുള്ള ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്ത് ഈ പനി ബാധിക്കുന്നതിന് ഏതാണ്ട് 14 ദിവസം മുമ്പ് യുവാവ് താമസിച്ചിരുന്നു എന്ന ഒരു സംശയത്തെ തുടർന്ന് ആരോഗ്യ വകുപ്പ് അധികൃതർ യുവാവ് താമസിച്ചുകൊണ്ടിരുന്ന വീട് കണ്ടുപിടിക്കാനാണ് ഇന്നലെ ശ്രമം നടത്തിയത്. അതിനായി അവിടുത്തെ പഞ്ചായത്ത് അംഗവും മറ്റുമായി ചേർന്നുകൊണ്ട് അവർ പല സ്ഥല പ്രത്യേകിച്ചും കുട്ടികൾ ഒരുപാട് താമസിക്കുന്ന സ്ഥലമാണത്, പ്രത്യേകിച്ചും വിദ്യാർത്ഥികളായിട്ടുള്ള ആൾക്കാർ അവിടെ പരിശോധന നടത്തുകയും ഈ വീട് കണ്ടെത്തുകയും ചെയ്തു. അതിന്റെ പരിസരത്തുള്ള ഒരു വീടുകളിലും പനി റിപ്പോർട്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ആ വീടിന്റെ പരിസരത്തുള്ള ആർക്കും തന്നെ പനിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു രോഗലക്ഷണങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ മാമ്പഴക്കാലമാണ്, നമുക്കെല്ലാം അറിയാം. പ്രത്യേകിച്ചും ഈ നാട്ടിലും ഗ്രാമപ്രദേശങ്ങളിലും വരെ നാട്ടുപാവും മറ്റും ധാരാളമായി ഉള്ള സ്ഥലമാണ്. ഈ ഭാഗങ്ങളിലെല്ലാം മാമ്പഴം പെറുക്കാനും ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അവിടുത്തെ വവ്വാലുകൾ ഈ ഭാഗത്തെല്ലാം തന്നെ സാധാരണഗതിയിൽ തന്നെ വവ്വാലുകൾ ഉള്ള ഒരു സ്ഥലമാണ്. അവിടെ ഈ വവ്വാലുകളെ നിരീക്ഷിക്കാനും അതുപോലെ തന്നെ അവയെ അവയിൽ സാമ്പിളിംഗ് എടുത്തതിന് ശേഷം അതിൽ ഈ സ്രവത്തിൽ പ്രശ്നമുണ്ടോ എന്നറിയാനും മറ്റുമുള്ള പരിശോധനകളാണ് ഇപ്പോൾ നടക്കുന്നത്. അവിടുത്തെ ആരോഗ്യവകുപ്പ് അധികൃതരും വളരെ ജാഗരൂകർ തന്നെയാണ്. അവിടെ ജില്ലാ ആശുപത്രിയുണ്ട്. ആ ആശുപത്രിയിൽ അടക്കം തന്നെ ഇതിന് നേരിടാനുള്ള എല്ലാ സജ്ജീകരണവും റെഡിയാക്കി കഴിഞ്ഞു. മാത്രമല്ല കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തിൽ വളരെ അടിയന്തരമായ ഒരു യോഗം ചേർന്ന് ഡോക്ടർ ഹർഷവർദ്ധൻ സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജ ടീച്ചറുമായി സംസാരിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഒരു മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും കേന്ദ്രത്തിൽ നിന്നൊരു സംഘം ഈ ഉടൻ തന്നെ കേരളത്തിലെത്തും, ഇന്ന് തന്നെ കേരളത്തിലെത്തും. ഈ ഇതിന്റെ നടപടിക്രമങ്ങൾ ഏകോപിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ അധികൃതരുമായി ചേർന്നുകൊണ്ടായിരിക്കും അവർ പ്രവർത്തിക്കുക. മാത്രമല്ല കെ കെ ശൈലജ ടീച്ചർ പറഞ്ഞ ഒരു കാര്യം, പൂനെയിൽ നിന്നും മരുന്ന് എത്തിക്കാനായിട്ടുള്ളൊരു തീരുമാനം ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. അത് ഡോക്ടർ ഹർഷവർദ്ധൻ പറയുന്നത് ആ മരുന്നുമായി ആയിരിക്കും ഈ സംഘം വരിക. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഈ മരുന്ന് ഇമ്മ്യൂണോ ആന്റിബോഡീസ് എന്ന് പറയുന്ന ഈ മരുന്നുമായിട്ടായിരിക്കും ഈ സംഘം എത്തുക എന്നും പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ വിധത്തിലുള്ള ഒരു സംയോജിതമായ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. പ്രധാനമായും എല്ലാവരും പറയുന്നത് ആരും പേടിക്കേണ്ടതില്ല, കാരണം ഇത് അത്തരത്തിലുള്ള ഒരു ഔട്ട്ബ്രേക്ക് അല്ല എന്ന രീതിയിലാണ് ഇപ്പോൾ പറയുന്നത്. പ്രത്യേകിച്ചും ഈ യുവാവിനോടൊപ്പം താമസിക്കുന്ന രണ്ടുപേർക്ക് പനി വന്നിട്ടുണ്ട്. അതുകൂടാതെ യുവാവിനെ ചികിത്സിച്ച നേഴ്സുമാർക്കും ഇപ്പോൾ പനി വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നീപ്പ വൈറസിനെ പ്രതിരോധിച്ചൊരു സംസ്ഥാനം എന്ന നിലയിൽ ഇത് എന്താണ് ചെയ്യേണ്ടത്, വാട്ട് ഇസ് ദ ഡ്രിൽ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ചും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്കെല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ ഈ രോഗബാധയെ ചെറുത്തു തോൽപ്പിച്ച ഡോക്ടർമാരുടെ സംഘത്തെ കൂടിയും ഇങ്ങോട്ട് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്.
അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, കഴിഞ്ഞ തവണ ഈ ഒരു ഔട്ട്ബ്രേക്ക് ഉണ്ടായപ്പോൾ കോഴിക്കോട് ഒരു പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അന്ന് ഓസ്ട്രേലിയയിൽ നിന്നുള്ള ക്യൂൻസ്ലാൻഡിൽ നിന്നുള്ള മരുന്നായിരുന്നു എത്തിച്ചിരുന്നത്. കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടു കൂടി ഒരു മോണോക്ലോൺ എന്നൊരു ആന്റിബോഡി ആയിരുന്നല്ലോ എത്തിച്ചിരുന്നത്. ഇത്തവണയും അതേ ആന്റിബോഡി തന്നെ ഉപയോഗിക്കുമെന്ന രീതിയിൽ പറയുന്നുണ്ട്. അതിന്റെ സ്റ്റോക്ക് ആവശ്യത്തിന് ഇന്ത്യയിലുണ്ടോ അതോ വീണ്ടും ഓസ്ട്രേലിയയിൽ നിന്ന് എത്തിക്കേണ്ടി വരുമോ? എന്താണ് സർക്കാർ നൽകുന്ന സൂചന, എന്തെങ്കിലും സൂചനകൾ നൽകിയിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ട്?
ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജ ടീച്ചർ പറഞ്ഞത് അത്യാവശ്യമുള്ള മരുന്ന് കേരളത്തിലുണ്ട്. അന്ന് നീപ്പ വൈറസ് ബാധ വന്നപ്പോൾ തന്നെ ഇതിന്റെ ഒരു മുൻകരുതൽ എന്നോണം അന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് ആവശ്യത്തിന് മരുന്ന്, അതായത് ഒരു ഇനിയും ഒരു സംഭവം ഉണ്ടായാൽ പോലും നേരിടാനുള്ള മരുന്ന് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രത്യേക സജ്ജീകരണത്തിൽ അവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അത് ഏത് നിമിഷം വേണമെങ്കിലും ഇന്ത്യയുടെ ഏത് ഭാഗത്തേക്കും എത്തിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സജ്ജീകരണമാണ് അവർ ചെയ്തിട്ടുള്ളത് എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ കാര്യം തന്നെ ഇന്ന് ഡോക്ടർ ഹർഷവർദ്ധനും പറഞ്ഞു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ആന്റിബോഡിയുമായിട്ട് തന്നെയായിരിക്കും പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള വിദഗ്ധ സംഘം, പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഡൽഹിയിൽ നിന്നുമുള്ള വിദഗ്ധ സംഘമാണ് എത്തുന്നത്. 6 പേരടങ്ങുന്ന ഒരു വിദഗ്ധ സംഘം എത്തുന്നുണ്ട്. ഇവരോടൊപ്പം ഈ മരുന്നും കൂടി എത്തിക്കുമെന്നാണ് ഇപ്പോൾ ഹർഷവർദ്ധൻ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മന്ത്രാലയത്തിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട വാർത്താക്കുറിപ്പും ഇറക്കി. അതുകൊണ്ട് തന്നെ മരുന്നിന്റെ കാര്യത്തിൽ ആശങ്കപ്പെടാനില്ല എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഇത് ഉണ്ടായപ്പോൾ തന്നെ ആവശ്യത്തിന് മരുന്ന് മുൻകരുതലെന്നോണം സജ്ജീകരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എന്ന വിവരമാണ് നമുക്ക് കൂടുതൽ അറിയാൻ കഴിയുന്നത്. ബിജു,
തീർച്ചയായും നന്ദി. എൻ കുമാരമംഗലം ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും വിവരങ്ങൾ പങ്കുവച്ചതിന്. കേരളത്തിൽ നിപ വൈറസ് ബാധ വീണ്ടും സ്ഥിരീകരിച്ചിരിക്കുകയാണ്. എന്നാൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും ജാഗ്രത പുലർത്തണം എന്നുമാണ് സംസ്ഥാന ആരോഗ്യ മന്ത്രാലയവും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഓസ്ട്രേലിയയിൽ നിന്നുള്ള മരുന്ന് ഇപ്പോൾ ഇന്ത്യയിൽ ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ടെന്നും അത് കേരളത്തിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നു എന്നുമാണ് ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന ആരോഗ്യവകുപ്പ് അധികൃതരുടെ ഒരു വാക്കുകൾ തന്നെ മുഖവിലേക്ക് എടുക്കേണ്ട സാഹചര്യമാണ്. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുക, അധികൃതർ പറയുന്ന അധികൃതർ നൽകുന്ന വിവരങ്ങൾ മാത്രം മറ്റുള്ളവരിലേക്ക് കൈമാറിക്കൊണ്ട് മുന്നോട്ട് പോവുക, എല്ലാവരും ഈ ഒരു പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഒത്തുചേരുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷേ ഓസ്ട്രേലിയയിൽ ജീവിക്കുമ്പോൾ ഓസ്ട്രേലിയൻ മലയാളികൾക്കുമെല്ലാം തന്നെ തെറ്റായ വിവരങ്ങൾ പരത്താതിരിക്കാനും ശരിയായ വിവരങ്ങൾ മാത്രം, ഔദ്യോഗിക സോഴ്സിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ മാത്രം മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാനും ശ്രമിക്കുക എന്നുള്ളതായിരിക്കും പ്രവാസികളായി ജീവിക്കുമ്പോൾ നമുക്കും ചെയ്യാൻ കഴിയുന്ന കാര്യം. കൂടുതൽ വാർത്തകളും വിശദാംശങ്ങളും SBS മലയാളം വെബ്സൈറ്റിലും SBS മലയാളം ഫേസ്ബുക്ക് പേജിലും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. ഈ വാർത്ത നിങ്ങൾക്കായി പങ്കുവച്ചത് AN കുമാരമംഗലത്തിനൊപ്പം ഞാൻ ദിജു ശിവദാസ്.
SBS മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.
Want to hear more stories like this? subscribe to our regular podcasts on iTunes.